ദൈവവചനത്തില് ചില ഭാഗങ്ങളിലെ രഹസ്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രഹസ്യമർമ്മം, മിസ്റ്ററി, അങ്ങനെ നാം കാണാറുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് നാം അത്തരം ഒരു വചനം കാണുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ രണ്ടാമത്തെ വചനം ഇങ്ങനെയാണ്: അവർ ക്രിസ്തുവെന്ന ദൈവമർമ്മത്തിന്റെ പരിജ്ഞാനവും വേഗപൂർണതയും പ്രാപിക്കാൻ തക്കവണ്ണം. ദൈവത്തിന്റെ മിസ്റ്റർ, ദൈവത്തിന്റെ രഹസ്യം അത് എന്താണെന്നാണ് നാം ഇവിടെ കാണുന്നത്. ക്രിസ്തുവാണ് ദൈവത്തിന്റെ രഹസ്യം. എന്നാൽ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലെ നാം വേറെ ഒരു കാര്യം കാണുന്നുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വചനം നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ഇവിടെ നാം കാണുന്നത് ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യം എന്ന് കാണും. നോക്കുക, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് ദൈവത്തിന്റെ രഹസ്യം ക്രിസ്തുവാണ്. ഇവിടെ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തില് ശരി, ക്രിസ്തുവിന്റെ രഹസ്യം അതെന്താണ്? അത് ദൈവസഭയാണ്. മുകളില് നാം കാണുന്നു, എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് പൗലോസ് കാര്യങ്ങൾ പറയുകയാണ്. പൗലോസ് എഫേസ്യ ലേഖനത്തിലാണ് ദൈവത്തിന്റെ സഭയെക്കുറിച്ച്, ദൈവത്തിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ഉള്ള പല കാര്യങ്ങൾ, നമുക്കറിഞ്ഞുകൂടാത്ത ധാരാളം കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുവരെ ക്രിസ്തീയ ലോകത്തിന് മറവായിരുന്ന, രഹസ്യമായിരുന്ന പല കാര്യങ്ങൾ വിസ്തരിക്കുന്നു. നോക്കുക, കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ദൈവത്തിന്റെ രഹസ്യം ക്രിസ്തുവാണ് എന്ന് പറയും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രിസ്തുവിന്റെ രഹസ്യം ദൈവസഭയാണെന്ന് പറയും. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണ, കോംപ്ലക്സ്, സിമ്പിൾ എന്ന് പറയുന്നത് പോലെ സങ്കീർണതയിൽ നിന്ന് കൂടുതൽ ലാളിത്യത്തിലേക്ക് കാര്യങ്ങൾ വരികയാണ്. ദൈവം എന്ന് പറയുന്നത് ആർക്കും മനസ്സിലാകാത്ത ഒരു രഹസ്യമായിരുന്നപ്പോ ആ രഹസ്യത്തെ വെളിപ്പെടുത്താനായിട്ട് ആര് വന്നു? ക്രിസ്തു വന്നു. ക്രിസ്തു വന്നപ്പോ ക്രിസ്തുവിന്റെ ജീവിതം കണ്ടാൽ ദൈവം എങ്ങനെയുള്ളവനാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടും, അതിനെക്കുറിച്ചൊരു ക്ലൂ ലഭിക്കും, അതിനെക്കുറിച്ചൊരു ധാരണ ലഭിക്കും. ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ എല്ലാ പ്രത്യേകതകളും അതിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നായിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ രഹസ്യത്തെ അനാവരണം ചെയ്യുന്ന ഒരവനായിട്ട് യേശു ക്രിസ്തു. ഇന്ന് യേശു ക്രിസ്തു ഈ ലോകത്തിലില്ല, അച്ഛന പ്രകാരം ഈ ലോകത്തിലില്ല. പക്ഷേ ഈ ക്രിസ്തു എന്ന രഹസ്യത്തെ, മർമ്മത്തെ, മിസ്റ്ററിയെ ഇതാ കൂടുതൽ സിംപ്ലിഫൈ ചെയ്ത് ആളുകൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ആര് ആ നിലയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു, തർജ്ജമ ചെയ്ത് കൊടുക്കുന്നു? ദൈവസഭ അത് ചെയ്ത് കൊടുക്കുന്നു. ദൈവം കാര്യങ്ങളെ നോക്കുക, ദൈവത്തിന്റെ അനന്തമായ ജ്ഞാനത്തിൽ ദൈവം തന്നെ തന്നെ മനുഷ്യന് വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. തന്നെ തന്നെ ആ ദൈവം എന്ന ആ മിസ്റ്ററിയെ, ആ രഹസ്യത്തെ യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തി, യേശു ക്രിസ്തുവിന്റെ ആ രഹസ്യത്തെ ദൈവസഭയിൽ വെളിപ്പെടുത്തി. അങ്ങനെ ദൈവ കാര്യങ്ങളെ തന്നെ തന്നെ വെളിപ്പെടുത്തുന്ന ആ പ്രക്രിയയിലാണ് ആയിരിക്കുന്നത്. ദൈവസഭയെന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണ്. നാം ദൈവസഭയിലായിരിക്കുന്നു എന്ന് നാം പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ദൈവസഭ എന്ന് പറയുന്ന ദൈവത്തിന്റെ തിരുഹൃദയത്തിൽ മറഞ്ഞുകിടന്ന ഈ മർമ്മത്തെ കുറിച്ച് നമുക്ക് ഒരു ബോധ്യമുണ്ടാകും. വ്യാഴാഴ്ച നമ്മൾ കൂടിയപ്പോൾ ഇതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന്റെ സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞ പോലെ എനിക്കിതിനെക്കുറിച്ച് ഒരു വെളിപ്പാട് ലഭിച്ചിട്ടുണ്ട്, ഞാനത് മീതെ ചുരുക്കമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലാണ് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പൗലോസ് പ്രതിപാദിക്കുന്നത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുവാനല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് ദൈവസഭയെ പല പ്രതീകങ്ങളോട് ചേർത്ത് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ അതിനോട് ചേർത്ത്, അതിനെ അത് അതിനോട് സിംബോളിക്കായിട്ട് ദൈവസഭയെ ആ നിലയിൽ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ ഏഴ് പ്രത്യേക രീതിയിൽ ദൈവസഭയെ ഏഴ് കാര്യങ്ങളോട് ഉപമിച്ച്, ഏഴ് കാര്യങ്ങളോട് ചേർത്ത്, ഏഴ് പ്രതീകങ്ങൾ ഉപയോഗിച്ച് ദൈവസഭയെ വിസ്തരിച്ച് പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ കാണുന്നത് അത് ശരീരം എന്നൊരു കാര്യത്തോടെ ചേർത്താണ് ആ പൗലോസ പറയുന്നത്. ശരീരം, ആരുടെ ശരീരം? കർത്താവ് ദൈവത്തിന്റെ ആ ശരീരമാണ് സഭ. നാം എഫേസ്യർക്കെഴുതിയ ലേഖനം അതിന്റെ 3-ാം അധ്യായത്തിൽ നാം അങ്ങനെ ആ കാര്യങ്ങൾ കാണുന്നുണ്ടല്ലോ. അതിന്റെ ഒന്നാം അധ്യായത്തിലാണ്, ഒന്നാം അധ്യായം അതിന്റെ 23-ാമത്തെ വചനം, ഒടുവിലത്തെ വചനം. അവനെ കുറിച്ച് എന്താ കാണുന്നത്? സർവത്തിനും മീതെ തലയാക്കി എല്ലാറ്റിലും എല്ലാം നിറയ്ക്കുന്നവന്റെ നിറമായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തു. നോക്കുക, സഭയെ ഇവിടെ ശരീരത്തോടെ ചേർത്ത്, ശരീരം എന്ന പ്രതീകത്തോടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ആ നിലയില് ശരീരം എന്ന് പറയുമ്പോൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെയും നാം അത് കാണുന്നുണ്ട്. അതിന്റെ 13-ാമത്തെ വചനം, ലേഖനം 4:13 ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ, നോക്കുക, ശരീരം ദൈവസഭയെ ശരീരത്തോട് ചേർത്ത് പറഞ്ഞിരിക്കും. ശരീരമാകുമ്പോൾ അതിന് എന്തുണ്ടാവണം? ശരീരമാകുമ്പോൾ അതിനൊരു തലയുണ്ടാകണം, അതിനൊരു ശിരസ് ഉണ്ടാകണം. ഈ ശിരസ് ആരാ? ശിരസ് കർത്താവാണ്. ശിരസ് കർത്താവ് ശിരസായിരിക്കുന്ന ഒരു ശരീരമാണ് സഭ. ആ സഭയിൽ ഓരോ അംഗങ്ങളും വെവ്വേറെ അവയവങ്ങളായിട്ട് ഇരിക്കുന്നുണ്ട് എന്ന് 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. നാം കർത്താവ് ശിരസായിരിക്കുന്ന ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഭാഗമായിരിക്കുമ്പോൾ നമുക്ക് വെവ്വേറെ ഓരോ അവയവങ്ങളായിട്ട് നമ്മളെ ആക്കി വെച്ചെടുത്ത് നാം ഇരിക്കും. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ ഇത് വളരെ വിശദമായിട്ട് പൗലോസ് പറയുന്നു. പ്രിയമുള്ളവരെ, നാം ഓർക്കേണ്ട ഒരു കാര്യം, നാം ഒരു ശരീരത്തിന്റെ ഭാഗമാണ്. ഒരു ആൾക്കൂട്ടവും ഒരു ശരീരവും തമ്മിലെ വ്യത്യാസമുണ്ട്. ദൈവം നമ്മളെ കുറെ പേരെ വിളിച്ച് ഒരു ആശയം തന്ന് ഒന്നിച്ചാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല, അതൊരാൾക്കൂട്ടമാണ്. അങ്ങനെയുള്ള കൂട്ടായ്മകൾ പലയിടത്തും നമുക്ക് കാണാനായിട്ട് കഴിയും. ലയൺസ് ക്ലബ് ഉണ്ട്, റോട്ടറി ക്ലബ് ഉണ്ട്, ജേസിസ് ഉണ്ട്, YMCA ഉണ്ട്, YWCA ഉണ്ട്, പല സംഘടനകൾ നമുക്ക് കാണാം. എന്താ, ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചു ചേരുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരേ തരത്തിലുള്ള ആളുകൾ ഒന്നിച്ചു ചേർന്ന് നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും അന്യോന്യം കൂട്ടായ്മ ആചരിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല സംഘടനകളുണ്ട്. പക്ഷെ ആ സംഘടനകളൊക്കെ എന്താണ്? അതെല്ലാം ഒരു ആൾക്കൂട്ടമായിട്ട് ഇരിക്കുമ്പോൾ ദൈവസഭയിലും പലതരത്തിലുള്ള ആളുകൾ ചേർന്ന് ഒന്നിച്ച് കൂട്ടായ്മ ആചരിക്കുമ്പോൾ അത് ഒരാൾക്കൂട്ടമല്ല, മറിച്ച് അതൊരു ശരീരമായിട്ട് ഒന്നിച്ചായിരിക്കുന്നു. ഇത് ഒരു വലിയ രഹസ്യമാണ് എന്ന പൗലോസിന് ഇതിനെക്കുറിച്ച് എങ്ങനെ ബോധ്യം ലഭിച്ചു? പൗലോസ് നമുക്കറിയാവുന്നതുപോലെ യഹൂദന്മാരുടെ എല്ലാ പാരമ്പര്യങ്ങളിലും എല്ലാ പ്രമാണങ്ങളെ കുറിച്ചും വലിയ ബോധ്യമുള്ളവനായിരുന്നു. അങ്ങനെയുള്ള പൗലോസ് താന് ഡമസ്കോസിലേക്ക് പോകുമ്പോ ഡമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് കർത്താവിന്റെ ഒരു ദർശനം, കർത്താവിന്റെ വാക്കുകൾ കേട്ടപ്പോ ആ ആദ്യത്തെ കർത്താവുമായിട്ടുള്ള ആ ഫസ്റ്റ് എൻകൗണ്ടറിൽ തന്നെ, കർത്താവുമായിട്ടുള്ള ആദ്യത്തെ ആ കൂടിക്കാഴ്ചയിൽ തന്നെ, ആ മുഖാമുഖത്തിൽ തന്നെ ശരീരത്തെ കുറിച്ചൊരു ബോധ്യം പൗലോസിനെ ലഭിക്കുക. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിൽ ആ രംഗം നാം കാണുന്നുണ്ടല്ലോ. പൗലോസിന് സഭയെ കുറിച്ച് ഒരു ബോധ്യം ലഭിച്ച ആ രംഗം 9-ാം അധ്യായത്തില്. ഇപ്പോ പൗലോസ് പെട്ടെന്ന് ജലത്ത് വീണു. ഉടനെ പൗലോസിനോട് ചോദിക്കുന്നു, ശൗലെ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന്. അപ്പൊ പൗലോസ് ചോദിച്ചു, കർത്താവേ, അതിന്റെ 5-ാമത്തെ വാക്യം, നീ ആരാകുന്നു കർത്താവ്? അവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്നാണ് മറുപടി ലഭിക്കുന്നത്. പോട്ടെ, ഈ ശൗല് യേശുവിനെ ഉപദ്രവിച്ചോ? യേശുവിനെ ഉപദ്രവിച്ചില്ല. പിന്നെ ആരെയാ ഉപദ്രവിച്ചത്? അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ നമുക്ക് കാണുന്നു, 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നു, ഓ യേശു ക്രിസ്തുവിനെ നാഥനായിട്ട് സ്വീകരിച്ചിട്ടുള്ള ആദിമ ആ സഭയെ ഉപദ്രവിക്കാനായിട്ട് പൗലോസ് മഹാപുരോഹിതന്മാരുടെ കയ്യിൽ നിന്ന് അധികാരപത്രവും വാങ്ങിയിട്ട് പോവുകയാണ്. അങ്ങനെ സഭയെ ഉപദ്രവിച്ചപ്പോ കർത്താവ് എന്ത് പറയുന്നു? ശൗലെ, നീ എന്നെയാണ് ഉപദ്രവിച്ചത്. അപ്പൊ ശൗലെ വിചാരിച്ചു, എന്താ കാര്യം? ശൗലിന്റെ കാര്യങ്ങൾ മനസ്സിലായി. ഓ, കർത്താവ് തലയായിട്ടുണ്ട്, ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ നമ്മൾ ഉപദ്രവിച്ചാൽ ആ നിലയിലാണ് കർത്താവ് പറയുന്നത്, ഇതിനെ നീ ഉപദ്രവിക്കുന്നത്. ശൗലെ ദൈവസഭയെ ഉപദ്രവിച്ചപ്പോ കർത്താവിനെയാണ് ഉപദ്രവിച്ചത്. അതിനെ കുറിച്ച് ശൗലിന് അവിടെ വെച്ചൊരു ബോധ്യം കിട്ടി. ഓ, ഞാന് ദൈവസഭയെ ഉപദ്രവിച്ചപ്പോ ഓ കർത്താവിന് വേദനിച്ചല്ലോ, കർത്താവിന് ഉണ്ടല്ലോ, നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച് ശൗലെ തന്നെ തന്നെ ആ കർത്താവിന് മുമ്പാകെ സമർപ്പിച്ചു. സമർപ്പിച്ചു കഴിഞ്ഞ് ഓ കണ്ണ് കാണാത്തവനായിട്ട് താനെ ചെന്നിരുന്ന 3 ദിവസം ഇരുന്നപ്പോ ഈ കാര്യങ്ങളെല്ലാം ശൗലിന്റെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ കടന്നുപോയിരിക്കാം. കടന്നുപോയപ്പോ ശൗലി വിചാരിച്ചു, ഞാൻ എങ്ങനെയാ കർത്താവിനെ ഉപദ്രവിച്ചത്? ഞാനൊരു സഭയെ ഉപദ്രവിച്ചു. സഭയെ ഉപദ്രവിച്ചപ്പോ കർത്താവിനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. അപ്പോ ഇത് വെറും ഒരു ആൾക്കൂട്ടമല്ല, ആൾക്കൂട്ടമല്ല. കുറച്ച് ആളുകൾ ചേർന്ന് ഒരു ആശയത്തിന്റെ ചുറ്റുപാടുമോ ഒരു തത്വചിന്തയുടെ ചുറ്റുപാടുമോ കുറെ ആൾക്കൂട്ടം കുറെ പേര് ചേർന്ന് ഒന്നിച്ചായിരിക്കുന്ന ഒരു കാര്യമല്ല ഇത്. മറിച്ച് ഒരിടത്ത് തൊട്ടാൽ മറ്റൊരിടത്ത് വേദനിക്കുമെങ്കിൽ ഇതൊരു ശരീരമാണ് എന്ന പൗലോസിന് ബോധ്യം ലഭിച്ചു. പൗലോസിന് ആ ശരീരത്തെ കുറിച്ചുള്ള കൂടുതൽ ബോധ്യങ്ങൾ അനന്യാസം കടന്നു വരുന്ന ഒരു സന്ദർഭത്തിൽ ലഭിക്കുന്നുണ്ട്. ശൗലിന്റെ അടുത്തേക്ക് ദൈവം അനന്യാസ് എന്നൊരുവനെ പറഞ്ഞയക്കുന്നു. അനന്യാസ് ചെന്നിട്ട് എന്ത് ചെയ്തു? അതിന്റെ 17-ാമത്തെ വാക്യം, അങ്ങനെ അനന്യാസ് ആ വീട്ടിൽ ചെന്ന് അവന്റെ മേൽ കൈവച്ചു. ശൗലി, സഹോദരൻ, നീ കാഴ്ച പ്രാപിച്ച് പരിശുദ്ധാത്മ പോലാകേണ്ടതിന് ഈ അനന്യാസ് വലിയൊരു കൈവിശാലിയാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. ആരാണ് ശൗലെന്ന് പറയുന്ന? അന്നത്തെ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് പഠിച്ച് ഇത് മുഴുവൻ ആ മുഴുവൻ യഹൂദന്മാരുടെ മുഴുവൻ പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും ആ പഴയ നിയമം മുഴുവൻ ഉരുക്കരിച്ച് പഠിച്ച് ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു PhD ബിരുദം നേടിയ ഒരു ഡോക്ടറേറ്റ് നേടിയ ആളിന് തുല്യമാണ് അന്ന് ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് പഠിച്ചു വന്ന ഒരാൾ. അങ്ങനെയുള്ള ഒരാളിന്റെ അടുത്ത് അനന്യാസം ഒരാൾ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മുമ്പ് കാണുന്നില്ല, പിമ്പ് കാണുന്നില്ല. ഇവിടെ നിന്നും ഒരു കാറ്റ് പോലെ ഒരു മനുഷ്യൻ വന്നിട്ട് ഈ ശൗലിന്റെ മേലെ കൈവച്ചിട്ട് പറയുക, ശൗലെ, സഹോദര, ബ്രദർ എന്ന് വിളിക്കുക. ഇവിടുന്ന് ധൈര്യം വന്നു. സഹോദരൻ, അനന്യാസ് ശൗലിന്റെ സഹോദരനാണോ? അല്ലെങ്കിൽ ശൗല് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെയാണ് ഒരു സഹോദര ബന്ധത്തിന് കടന്നു വന്നത്? ശൗലെ സഹോദര എന്ന് പറഞ്ഞ് അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവന്റെ മേലെ കൈവച്ചു. കാര്യങ്ങൾ വ്യത്യാസമായിട്ടു. നോക്കുക, ഈ ശൗല് ജീവിതത്തിൽ കർത്താവിനുമായിട്ട് ബന്ധപ്പെടുന്ന ആ രണ്ട് രംഗങ്ങളിലും നാമ കർത്താവുമായിട്ട് തനിക്കൊരു കൂടിക്കാഴ്ച ലഭിച്ചു എന്നതിനപ്പുറം ദൈവസഭയെക്കുറിച്ചൊരു ബോധ്യം ലഭിച്ചു. ആ ബോധ്യം എന്ന് പറയുന്നത് കർത്താവ് ചിരസ്ഥായിട്ടുള്ള ഒരു ശരീരമാണ് സഭയെന്നും ഈ സഭയില് അന്യോന്യം അവയവങ്ങൾ തമ്മിൽ ഒരു സാഹോദര്യ ബന്ധത്തിൽ ഒരു ഫെലോഷിപ്പിന് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പൗലോസിന് ബോധ്യം ലഭിച്ചു. കർത്താവുമായിട്ടുള്ള സഭയുടെ ബന്ധം അത് അത് അതിന് കീഴടങ്ങലാണെങ്കിൽ സഹോദരങ്ങൾ തമ്മിലുള്ള അന്യോന്യമായ ബന്ധം അത് അധിഷ്ഠിതമായിരിക്കുന്നത് കൂട്ടായ്മയിലാണ്. കീഴടങ്ങൽ, കൂട്ടായ്മ, ഈ രണ്ട് കാര്യങ്ങളോട് ചേർത്താണ് ഈ കാര്യങ്ങളെ ഒന്നിച്ച് വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവര്, ഇതിനെക്കുറിച്ച് വളരെ വിശദീകരിച്ച് പോകാനായിട്ട് നമുക്ക് സമയമില്ല. നമുക്കറിയാവുന്നതുപോലെ ഇത് ആദ്യം പൗലോസ് ദൈവസഭയെക്കുറിച്ച് പറയുമ്പോൾ ആ ഒരു പ്രതീകമെന്നുള്ള മട്ടില് ശരീരം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഈ ശരീരത്തില് വെവ്വേറെ അവയവങ്ങളുണ്ട്, പലതരത്തിലുള്ള അവയവങ്ങളാണ്. ഞാൻ കൂടെ കൂടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ കയ്യിൽ 5 വിരലുണ്ട് എന്ന് പറയും. അതൊരു വലിയ പുതിയ കണ്ടുപിടുത്തമാണ്, കയ്യിൽ 5 വിരലുണ്ട്. പക്ഷെ കയ്യിൽ 5 വിരലുണ്ടെങ്കിൽ 5 വിധത്തില്. ഈ വിരൽ 5 വിരലും ഒരേപോലെ ആയിരുന്നു, തള്ളവിരൽ ഉൾപ്പെടെ എല്ലാം തള്ളവിരലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? നമുക്ക് ഈ കൈകൊണ്ടൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. എല്ലാം ചൂണ്ടുവിരലിനെ പോലെ ഇരിക്കുകയായിരുന്നെങ്കിൽ നമുക്ക് ഈ കൈകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. 5 വിധത്തില് ഈ വിരലുകളെ ഇങ്ങനെ വെച്ചിരിക്കുമ്പോ അവയെല്ലാം കൂടെ ചേർന്ന് മനോഹരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ദൈവസഭയിലും വ്യത്യസ്തരായ ആളുകളെ ദൈവം കൂട്ടിച്ചേർത്തപ്പോ ദൈവത്തിന്റെ ഈ അനന്തമായ ജ്ഞാനം ഉണ്ടായിരുന്നു. നാം ഒരിക്കലെ ജീവമൊഴിയിനെ കൊടുത്ത ഒരു ഉദാഹരണം ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർക്കാറുണ്ട്. നാം എല്ലാം വ്യത്യസ്തരായ ആളുകളാണ്. അവിടെ അവിടെ അത് എഴുതിയിരുന്ന ആ സഹോദരൻ, അദ്ദേഹം ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ, അദ്ദേഹം ഒരു ഉപമ പറയുന്നുണ്ട്. ഉപമ എന്ന് പറയുന്നത് ഒരിക്കലെ നസ്രയത്തിലെ തച്ചന്റെ ആ പണിശാലയിലെ ആയുധങ്ങൾ തച്ചൻ അവരില്ലാതിരുന്നപ്പോ ഒരു യോഗം ചേർന്നു. യോഗം ചേർന്നപ്പം കൊട്ടുകുടിയാണ് അതിന്റെ അധ്യക്ഷനായത്. അധ്യക്ഷനായി കൊട്ടുകുടി അധ്യക്ഷനായി മീറ്റിംഗ് തുടങ്ങിയപ്പോ ഒരാളെ എണ്ണീറ്റ് പറഞ്ഞു, മുഴക്കോൽ എണ്ണീറ്റ് പറഞ്ഞു, ഈ കൊട്ടുകുടിയുടെ അധ്യക്ഷനായിരിക്കാൻ ശരിയല്ല. കാര്യം കൊട്ടുകുടിയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് എല്ലാവരുടെയും തലക്കടിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് കൊട്ടുകുടി ഈ നിലയിൽ ഒന്നിച്ചായിരിക്കുന്ന ഒരു മീറ്റിംഗിൽ അധ്യക്ഷത വഹിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ശ്രീമാൻ കൊട്ടുകുടി പുറത്തു പോകണം എന്ന് പറഞ്ഞു. ഉടനെ കൊട്ടുകുടി പറഞ്ഞു, ഞാൻ പോയേക്കാം. പക്ഷേ അങ്ങനെയാണെങ്കിൽ മുഴക്കോലും പോകണം. മുഴക്കോലിന്റെ ജോലി എന്താ? മുഴക്കോൽ എല്ലാവരെയും അളന്നളന്ന് നോക്കുന്ന ഒരു ജോലിയാ മുഴക്കോലിനുള്ളത്. മുഴക്കോൽ പറഞ്ഞു, ഉടനെ പറഞ്ഞു, ശരി. അദ്ദേഹം പിന്നിട്ട് പറഞ്ഞു, ഞാന് പോണമെന്നുണ്ടെങ്കിൽ ഞാൻ പൊക്കോളാം. പക്ഷേ ഞാൻ പോകുമ്പം ഈ ചിന്തേരനെ കൂടെ ഇവിടെ ഇരുത്തുന്നത് ശരിയല്ല. ചിന്തേരൻ ചെയ്യുന്നു, എല്ലാവരെയും കയറി ചിന്തയിട്ടുകൊണ്ടിരിക്കുക. എല്ലാവരെയും അയാൾക്ക് ആ ഒരു ശുശ്രൂഷയാണ് ഉള്ളത്. അപ്പോ ചിന്തയിൽ പറഞ്ഞ് ഞാൻ പൊക്കോളാം. പക്ഷെ ഞാൻ പോകുമ്പം ഈ പിരിയാണി ഇവിടെ ഇരിക്കുന്നത് ശരിയല്ല. അതെല്ലാവരെയും കിഴിച്ചു വിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചട്ട വന്നപ്പോ നസ്രത്തിലെ തച്ചൻ ആ പണിശാലയിലേക്ക് കയറി വന്നു. തച്ചൻ വന്നപ്പോ ഈ ആയുധങ്ങളെല്ലാം നിശബ്ദമായി തച്ചൻ ഇങ്ങോട്ട് വന്ന് തന്റെ പണിശാലയിലേക്ക് കടന്നു വന്ന് ഇതെല്ലാം ഓരോ ആയുധങ്ങൾ എടുത്ത് ആ ചിന്തയിലെടുത്ത് വേണ്ട അടുത്ത് ഉപയോഗിച്ചു, ബിരിയാണി വേണ്ട അടുത്ത് ഉപയോഗിച്ചു, മുഴക്കോല് വേണ്ട അടുത്ത് ഉപയോഗിച്ചു, കൊട്ടുപൊടി വേണ്ട അടുത്ത് ഉപയോഗിച്ചു, ഇവയെല്ലാം ചേർത്ത് പണിതപ്പോ കാര്യങ്ങൾ അതിമനോഹരമായി തീർന്നു എന്ന് നമ്മൾ അവിടെ വായിക്കുകയുണ്ടായി. ഇനിയുള്ളവരെ, ദൈവസഭയിൽ ഈ ഒരു കാര്യമാണ് നടക്കുന്നത്. ദൈവസഭ ഒരു ശരീരത്തിന്റെ ഭാഗമായിരിക്കുമ്പോൾ നമ്മളൊക്കെ വ്യത്യസ്തരാണ്. ചിലർ കൊട്ടുപൊടി പോലെയും മുഴക്കോല് പോലെയും ചിന്തയില് പോലെയും ഒക്കെ ചിലർക്കെല്ലാം പല പല തരത്തിലുള്ള ഊന്നലുകളാണ് ഉള്ളത്. പക്ഷേ നക്ഷത്രത്തിലെ തച്ചനറിയാം ഏതായുധം എവിടെ ഉപയോഗിച്ച് ഇതിൽ നിന്ന് നല്ലൊരു ഫലമുണ്ടാക്കാൻ കഴിയും എന്നുള്ള കാര്യത്തെക്കുറിച്ച് കർത്താവിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഈ കാര്യങ്ങളെ, ഈ ആയുധങ്ങളെ തന്റെ പണിശാലയിൽ വെച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ അവയവങ്ങളെ തന്റെ ശരീരത്തിൽ വെച്ചിട്ടുള്ളത്, ഈ ശരീരം യുക്തമായിട്ട് ചേർന്ന് ഒന്നിച്ച് മനോഹരമായിട്ട് പ്രവർത്തിക്കുന്നതിന്റെ ഒരു ചിത്രം ഒന്നുപോലെ പന്ത്രണ്ടാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാം. ദൈവ സഭയെക്കുറിച്ച് അതൊരു ശരീരമാണ് എന്ന് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദൈവസഭ എന്ന് പറയുന്നത് ഒരു പുതിയ മനുഷ്യൻ, അതിനോട് ചേർത്ത് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ നാം കാണുന്നു. രണ്ടാമധ്യായം എഫേസ്യർക്കെതിരെ ലേഖനം രണ്ടാമധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം, ഇരുപക്ഷത്തെയും തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാണ്. ദൈവസഭ ഒരു ശരീരം മാത്രമല്ല, രണ്ടാമത് ഇതാ വേറൊരു കാര്യം പറയുന്നു, പുതുമനുഷ്യനാണ്. പുതുമനുഷ്യൻ അന്ന് ഈ കാര്യം പറയുമ്പോൾ അതിനൊരു പ്രസക്തിയുണ്ട്. അന്ന് ദൈവസഭയിലേക്ക് വ്യത്യസ്തരായ ആളുകൾ കടന്നു വരികയാണ് ചെയ്യുന്നത്. കടന്നു വരുന്നവരിൽ യഹൂദന്മാരായിട്ടുള്ള ആളുകളുണ്ട്, യവനന്മാരായിട്ടുള്ള ആളുകളുണ്ട്, രണ്ട് വിഭാഗക്കാരും. ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന് ആദിമസഭയില് കാര്യങ്ങളെ കുറച്ച് പ്രശ്നമായി തീർന്നത് അപ്പോസ്തലപ്രവൃത്തി ആറാം അധ്യായത്തിലൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചപ്പോ നോക്കുക, ഇങ്ങനെ യഹൂദന്മാർക്ക് യഹൂദന്മാരുടെ പ്രത്യേകതകളുണ്ട്, അവരുടേതായ സംസ്കാരമുണ്ട്, അവർ കാര്യങ്ങളെ കാണുന്ന രീതിയുണ്ട്. യവനന്മാർക്കോ യവനന്മാർക്ക് അവരുടേതായ രീതിയുണ്ട്, അവരുടേതായ സംസ്കാരമുണ്ട്. ഈ രണ്ട് കൂട്ടരെയും കൂടെ ഒന്നിച്ചു കൊണ്ടുവന്നപ്പോ അവിടെ രണ്ട് വ്യത്യസ്ത മനുഷ്യരല്ല ഉള്ളത്, മറിച്ച് എന്താ ഉള്ളത്, അത് രണ്ടും കൂടെ ചേർന്ന് ഒരു പുതിയ മനുഷ്യൻ, എ ന്യൂ മാൻ, ഒരു പുതിയ മനുഷ്യൻ. പ്രിയമുള്ളവരെ, ദൈവസഭയിൽ നാം ആയിരിക്കുമ്പോൾ നാം ഒക്കെ വ്യത്യസ്തരാണെങ്കിലും അവരുടെ കളർ കൊണ്ട്, അവരുടെ നിറം കൊണ്ട്, അവര് വന്ന സാമൂഹ്യമായ പശ്ചാത്തലം വ്യത്യസ്തമാണ്, അവരുടെ വിദ്യാഭ്യാസം വ്യത്യസ്തമാണ്, അവരുടെ കാഴ്ചപ്പാടുകൾ വ്യത്യാസമാണ്. പക്ഷെ ദൈവസഭയിൽ വന്നു കഴിയുമ്പോൾ അതെല്ലാം എന്ത് പറ്റുന്നു, അതെല്ലാം അതിലൊന്നും അവിടെ സ്ഥാനമില്ല. നമ്മളാ യാഗപീഠത്തിലെ യാഗം കഴിപ്പാനായിട്ട് കൊണ്ടുവരുന്ന ആ രംഗം നാം ചിന്തിച്ചു നോക്കുക. അവിടെ ഒരു ആടിനെ കൊണ്ടുവന്നാലും ഒരു പശുവിനെ കൊണ്ടുവന്നാലും യാഗപീഠത്തിന് നാം കാണുന്നതെന്താ, അതിനെ തൊലിയുരിച്ച് അതിന്റെ തല വേർപെടുത്തി മറ്റു ഭാഗങ്ങൾ വേർപെടുത്തി അതിനെ കണ്ണം കണ്ണമാക്കി യാഗപീഠത്തിന് വെക്കുമ്പോ ഇത് പശുവായിരുന്നോ ആടായിരുന്നോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പ്രയാസം. തൊലി ഉരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, തൊലി ഉരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതാ എന്ന് തിരിച്ചറിയാനായിട്ട് പ്രയാസം. ദൈവസഭയിലെ ഈ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട്. ശ്രീമുള്ളവരെ, നാം ഒക്കെ നമ്മുടേതായ പ്രത്യേകതകളോടുകൂടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള നിലയിലല്ല ദൈവസഭയിൽ ആയിരിക്കേണ്ടത് എന്നതിലേക്കാണ് ഇത് വെളിച്ചം വീശുന്നത്. ഒരു ന്യൂ മാൻ, ഒരു പുതിയ മനുഷ്യൻ. നമുക്ക് വളരെ വേഗത്തിൽ അത് സംബന്ധിച്ച് വേറൊരു കാര്യം നോക്കാം. ദൈവസഭയെ ഒരു രാജ്യം എന്ന് പറയുന്നുണ്ട്. രണ്ടാമധ്യായം അതിന്റെ 19-ാമത്തെ വചനം, ആകയാൽ നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാർ. പൗരത്വം എന്ന് പറയുന്നത് രാജ്യത്തെ കാണിക്കുന്ന ഒന്നാണ്. പൗരത്വം രാജ്യത്തെ കാണിക്കും. നാം സഭയിലായിരിക്കുമ്പോ നമ്മളൊരു രാജ്യത്തിനാണ്, ദൈവരാജ്യം. കർത്താവായ യേശുക്രിസ്തു അവിടുന്ന് വന്നപ്പോ എന്താ പറഞ്ഞത്, അവിടുന്ന് ദൈവരാജ്യം സുവിശേഷിച്ചുകൊണ്ടാണ് വന്നത്. യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു ദൈവരാജ്യത്തെ അടുത്തെത്തിയിരിക്കുന്നു, അതിന്റെ ഘോഷണം അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് യോഹന്നാൻ സ്നാപകൻ വന്നു. കർത്താവ് ചെയ്തു ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് വന്നു. ദൈവരാജ്യം, ആ രാജ്യത്തോടൊപ്പമിച്ച് ദൈവസഭയെ പറഞ്ഞു. രാജ്യമാകുമ്പോ അവിടെ എന്തുണ്ട്, രാജ്യമാകുമ്പോ അവിടെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉണ്ട്, അവിടെ ഒരു അധികാരിയുണ്ട്. ദൈവസഭയിലെ അധികാരിയായിരിക്കുന്നത് ആരാണ്, കർത്താവായ യേശു ക്രിസ്തു ആണ് അവിടെ അധികാരിയായിരിക്കുന്നത്. നമ്മൾ മുമ്പ് ശരീരത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കണ്ടതുപോലെ അവിടെ ശിരസ് കർത്താവാണെന്ന് പറഞ്ഞതുപോലെ ഈ ദൈവരാജ്യത്തിൽ, ഈ ദൈവരാജ്യത്തിലെ രാജാധിപത്യം കർത്താവിനാണ്. അതുപോലെ തന്നെ നാം എല്ലാം സഹപൗരന്മാരായിട്ട് ഇരിക്കുന്നു. പൗരന്മാരാണെങ്കിൽ നിയമത്തിന്, നിലവിലുള്ള നിയമത്തിന് കീഴടക്കി പോകണം. എന്താ ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ? ദൈവരാജ്യത്തിന്റെ നിയമങ്ങളുണ്ടോ? ദൈവരാജ്യത്തിന്റെ നിയമങ്ങളുണ്ട്. ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ താഴ്മയും ഓ ആത്മാവിനുള്ള ദാരിദ്ര്യവും വിശ്വാസവും ആ നിലയിലുള്ള കാര്യങ്ങളാണ് ദൈവരാജ്യത്തിന്റെ നിയമങ്ങൾ. നാം ദൈവസഭയിലാണെങ്കിൽ ഈ നിയമങ്ങളിൽ അധിഷ്ഠിതമായിട്ട് നാം മുന്നോട്ട് പോകണം. ഈ ദൈവരാജ്യത്തിന് നേരെ എതിരായ മറ്റൊരു കാര്യം ഈ ചുറ്റുപാടുമുണ്ട്. അതെന്താണ്? ലോകം എന്ന് പറയുന്ന, വേൾഡ് എന്ന് പറയുന്ന കാര്യമാണ്. ഈ ലോകത്തിന് അതിന്റേതായ പ്രമാണങ്ങളുണ്ട്. അത് പരസ്പരമുള്ള മത്സരവും സ്വാർത്ഥതയും. ഇതിനധിഷ്ഠിതമായിട്ടാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത്. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിലാക്കി വെക്കുമ്പോ പ്രിയമുള്ളവരെ, നമ്മുടെ പ്രമാണങ്ങൾ മാറി, നമ്മുടെ മൂല്യങ്ങൾ മാറി, നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറി, നാം നിസ്വാർത്ഥതയ്ക്കും താഴ്മയ്ക്കും ആത്മാവിനുള്ള ദാരിദ്ര്യത്തിനും അതിനൊക്കെയാണ് ഊന്നൽ. എന്നാൽ ജോസർ എന്ന് പറയുന്ന ഒരു ദൈവദാസനെ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, ദൈവസഭയില് ഈ കാര്യങ്ങൾക്കല്ല ഊന്നൽ. ലോകത്തിന്റേതായ മത്സരത്തിനും ലോകത്തിന്റേതായ സ്വാർത്ഥതയ്ക്കുമാണ് ദൈവസഭ എന്ന് പറയുന്നിടത്തും അതിനാണ് മേൽക്കൈ കിട്ടുന്നതെങ്കിൽ അത് ദൈവസഭയല്ല, അത് ലോകം തന്നെയാണ് എന്നാണ് ജോസഫ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മൾ ഏത് പേരിട്ടു എന്നുള്ളത് ദൈവത്തിന്റെ പ്രശ്നമല്ല. നമ്മൾ ദൈവസഭയെന്ന് പേരിട്ടാലും അതിന്റെ പിന്നിലുള്ള പ്രമാണങ്ങൾ ദൈവരാജ്യത്തിന്റെ പ്രമാണങ്ങൾ അല്ലെങ്കിൽ ദൈവം ഇതിനെ സഭയായിട്ട് കാണുന്നില്ല എന്നുള്ള കാര്യം നാം ഓർക്കണം. ലോകത്തിന്റെ പ്രമാണങ്ങളാണ് പരസ്പരമുള്ള മത്സരം. ലോകത്തിന്റെ പ്രമാണങ്ങളാണ് ഞാൻ മുമ്പേ എന്നുള്ളത്. ലോകത്തിന്റെ പ്രമാണങ്ങളാണ് സ്വാർത്ഥത. ഓ, ദൈവസഭയിൽ നാം ആയിരിക്കുകയും സ്വാർത്ഥതയെ കാലോലിക്കുകയും ദൈവസഭയിൽ നാം ആയിരിക്കുകയും അന്യോന്യമുള്ള മത്സരത്തിലായിരിക്കുകയും ചെയ്താൽ ഓ, ഇത് ദൈവരാജ്യമല്ല, മറിച്ച് ലോകമാണ്. സഭയെന്ന് കേറിട്ടാൽ ഓ ക്രിസ്ത്യൻ അസംബ്ലി എന്ന് നമ്മൾ ബോർഡ് വെച്ചാൽ ദൈവത്തിന് ഈ ബോർഡൊന്നും വലിയ പ്രശ്നമല്ല. ദൈവത്തിന്റെ പേരിൽ ദൈവം ഇൻട്രസ്റ്റ് ആകുന്നില്ല. ദൈവം ഇതിനെ ലോകത്തിന്റെ ഭാഗമായിട്ട് തന്നെ കാണും എന്ന് നാം ഓർത്തിരിക്കണം. പ്രിയമുള്ളവരെ, ദൈവസഭ എന്ന് പറയുന്നത് ഒരു രാജ്യമാണ്. ഞാൻ വളരെ വേഗത്തിൽ പോകട്ടെ. ശരീരത്തോട് ചേർത്ത് ചിന്തിച്ചു, ഒരു പുതിയ മനുഷ്യനാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ഇപ്പോഴും നാം കണ്ടത് അത് എന്താണ്? അതൊരു രാജ്യമാണ് എന്ന് കണ്ടു. അതുപോലെ തന്നെ അതൊരു ഭവനവുമാണ്. നാം ഇപ്പോൾ വായിച്ച വചനത്തിലേക്ക് തന്നെ കടന്നു വരുമ്പോൾ, രണ്ടാമത്തെ അതിന്റെ 19-ാമത്തെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദൈവത്തിന്റെ ഭവനക്കാരുമത്ര നോക്കുക. ദൈവസഭയെന്ന് പറയുന്നത് ഒരു ഭവനമാണ്. നാം പലപ്പോഴും പാട്ടുകളിൽ അത് പറയാറുണ്ട്, ദൈവസഭ ഒരു ഭവനമാണ്. ഞാൻ ഇന്ന് രാവിലെ ചോദിക്കട്ടെ, ദൈവസഭ നമുക്ക് കൂടുതൽ ഒരു ഭവനമായി തീർന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ദൈവസഭ ഭവനമാണോ? നമുക്ക് ഭവനമാണോ? അതോ ഒരു അഡ്ജസ്റ്റ്മെന്റ്? ഞായറാഴ്ച കൂടി വന്ന് കുറച്ചുപേർ ഒന്നിച്ചായിരിക്കാനായിട്ടുള്ള ഒരു ഇടം എന്നുള്ളതിനപ്പുറം ഇതൊരു ഭവനമായി തീർന്നിട്ടുണ്ടോ? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ കൂടി വരുന്നവരുടെ ലിസ്റ്റ്, അതായത് അവരുടെ ഫോൺ നമ്പറുകളും അഡ്രസ്സുകളും ഒക്കെ അടങ്ങിയ ഒരു ലിസ്റ്റ് ഇവിടെ കൊടുക്കുകയുണ്ടായി. എന്റെ പേരും എന്റെ വീട്ടുപേരും എന്റെ ഫോൺ നമ്പറും അതിന്റെ അകത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ദൈവസഭയിൽ അംഗമാണോ? അഥവാ ഇതിന്റെ എന്റെ പേരും വീട്ടുപേരും ഫോൺ നമ്പറും ഇല്ല ഈ ലിസ്റ്റിലെന്നുള്ളത് കൊണ്ട് ഞാൻ ദൈവസഭയിൽ അംഗമല്ലാതിരിക്കുന്നുണ്ടോ? നാം വളരെ ചിന്തിക്കണം. ദൈവമുള്ളവരെ, ഈ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവർക്കറിയാം ആരാ ഞാനിതിന്റെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തതയുണ്ട്. എന്നാൽ ചിലർക്ക് എത്ര നാൾ ഇവിടെ വന്നാലും ഞാൻ ഇപ്പോഴും ഇതിന്റെ ഭാഗമാണോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു വ്യക്തത കാണുകയില്ല. ഇത് നമുക്ക് ഒരു ലിസ്റ്റിന്റെ പേര് വരുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇതിനെക്കുറിച്ച് നമുക്കൊരു ബോധ്യമുണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ ചോദിക്കട്ടെ, നാളുകളും നിങ്ങൾ ദൈവസഭയിൽ കടന്നു വരുന്നു, പക്ഷേ ഒരു ഭവനമായി തീർന്നിട്ടുണ്ടോ? സന്ദേശപക്ഷ യാത്രയില് ക്രിസ്ത്യാനി പോയി കഴിഞ്ഞ ക്രിസ്ത്യാനിയുടെ ഭാര്യ ക്രിസ്ത്യാനിയും മക്കളും എല്ലാം കൂടെ പോകുമ്പോൾ അവർ പോകുന്ന വഴിക്ക് ചില ഭവനങ്ങളിലെ ചെല്ലും. യാത്ര ചെയ്ത് വരുമ്പോ ഇതാ ചുറ്റും ഇരുട്ടും കുരുട്ടും നിരാശയും ആ നിലയിലുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും ഒക്കെ ഉള്ളപ്പോൾ ചിലർക്ക് ചെല്ലുമ്പോൾ നല്ല വെളിച്ചമുള്ള ചില വീടുകൾ കാണും. അവരവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ കരുണയും സ്നേഹവും ഒക്കെ അവരെ പരിപാലിക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം കൊടുക്കുന്നു. ദൈവസഭയുടെ ഒരു സിംബലാണ് വരദേശമൊക്കെ യാത്രയിലെ ജോൺ ബനിയൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഈ ഭവനങ്ങൾ. ശ്രീമുള്ളവരെ, നമ്മെ സംബന്ധിച്ചിടത്ത് ചുറ്റുപാടും ലോകം മുഴുവൻ നിരാശയുടെയും പരസ്പരമുള്ള മത്സരത്തിന്റെയും സ്വാർത്ഥതയുടെയും ഇരുട്ടിൽപ്പെട്ട് കിടക്കുമ്പോൾ ദൈവസഭയിലേക്ക് ഒരാൾ ഒരു വഴിപോക്കൻ വന്നാൽ അവൻ എന്ത് കാണാൻ കഴിയണം? അവിടെ സ്നേഹത്തിന്റെ വെളിച്ചം കാണാനായിട്ടാ കഴിയണം. അവനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭവനത്തിൽ വന്ന ഒരു ബോധ്യം അവന് ഉണ്ടാകണം. നാൾ കഴിയും തോറും നമ്മുടെ ജീവിതത്തിലും ഇതൊരു ഭവനമായി തീർന്നുകൊണ്ടിരിക്കണം. ഞാൻ ചിലപ്പോഴ് ദൈവസഭയിൽ വന്നിട്ട് പല വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കള് ദൈവസഭയ്ക്ക് പുറത്തുള്ളവരാണെങ്കിൽ എനിക്ക് അവരെ കുറിച്ച് പലപ്പോഴും ഒരു സംശയം തോന്നാറുണ്ട്. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? ദൈവസഭയിൽ വന്ന് ആ നിലയിൽ ഇതിന്റെ മഹത്വം കണ്ടിട്ടുള്ളവർ അവിടെ കൂടുതൽ കൂടുതൽ ഇതുമായിട്ട് ഇന്റഗ്രേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. ഇത് നമുക്ക് പറഞ്ഞ് നീ ഇതിന്റെ ഭാഗമാണ്, നീ ഇതിന്റെ ഭാഗമല്ല എന്ന് പറഞ്ഞ് ഏർപ്പെടുത്തുന്ന ഒരു കാര്യമല്ല, മറിച്ച് ഇതൊരു ഭവനമാണ്. നമുക്ക് അതിനെക്കുറിച്ച് ഒരു ബോധ്യമുണ്ടായിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇതൊരു ആലയമാണ്, ദൈവത്തിന്റെ ആലയമാണ് എന്ന് നാം കാണുന്നു. യെഹസ്കേൽ ലേഖനം 2-ാം അധ്യായം അതിന്റെ 21-22 വചനങ്ങളിൽ അവന് കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ഒരു മന്ദിരം, ഒരു ആലയം. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതുവരുന്നു. ദൈവസഭ നോക്കുക, അതൊരു ആലയമാണ്, ഒരു ക്ഷേത്രമാണ്, ഒരു ടെമ്പിളാണ്. ദൈവം വസിക്കുന്ന സ്ഥലമാണ്, ദൈവത്തിന്റെ പ്രസൻസ് അവിടെയുണ്ട്. ഒരു ദൈവാലയമാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവണം. അതുപോലെ തന്നെ അവിടെ കടന്നു വരുന്നവർക്ക് അനുതാപമുണ്ടാകണം. നമുക്ക് കൊരിന്ത്യർ കഴിഞ്ഞ ലേഖനത്തിൽ അങ്ങനെ ഒരു ഭാഗം കാണുന്നുണ്ടല്ലോ. ഒന്ന് കൊരിന്ത്യർ 14-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ പൗലോസ് പറയാ, നിങ്ങളുടെ മധ്യത്തിലേക്ക്, നിങ്ങളെ സഭ കൂടിയിരിക്കുമ്പോ നിങ്ങളുടെ മധ്യത്തിലേക്ക് ഒരുവനെ കടന്നു വരുന്നു എന്ന് ഇരിക്കട്ടെ. അങ്ങനെ വരുമ്പോ എന്ത് സംഭവിക്കുന്നു? സഭയൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. അവിശ്വാസിയായ ഒരുവനെ കടന്നു വരുമ്പോ അതിന്റെ 24 മുതലുള്ള വചനങ്ങൾ, ഒന്ന് കൊരിന്ത്യർ 14:24 മുതലുള്ള വചനങ്ങൾ, അവൻ അകത്തു വന്നാൽ എല്ലാവരുടെ വാക്കിനാലും അവന് പാപബോധം വരും, അവൻ എല്ലാവരാലും വിവേചിക്കപ്പെടും, അവന്റെ ഹൃദയ രഹസ്യങ്ങളും വെളിപ്പെട്ടു വരും. അങ്ങനെ അവൻ കവണ്ണു വീണ് ദൈവം വാസ്തവമായി നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഏറ്റു പറഞ്ഞ ദൈവത്തെ നമസ്കരിച്ചു. നോക്കുക, ദൈവസഭ എന്ന് പറയുന്നത് ഒരു ആലയമാണ്. ആലയമുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പുറത്തുനിന്ന് കടന്നു വരുന്നവർക്ക് അത് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. അവന്റെ ഹൃദയ രഹസ്യങ്ങൾ അവിടെ വിവേചിക്കപ്പെടുന്നു. അവൻ പറയും, സത്യത്തിന് ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുകയും അവനെ അനുദവിക്കുകയും ചെയ്യുന്നു. ദൈവസഭ എന്ന് പറയുന്നത് ഒരു ആലയമാണ്. അത്രയുള്ളവരെ ഞാൻ വളരെ വേഗത്തിൽ വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങളോടെ ദൈവസഭയോടുള്ള ബന്ധത്തിന് പൗലോസ് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പറഞ്ഞ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. അത് ദൈവസഭയെ ഒരു കാന്തയോടെ ചേർത്ത് പറഞ്ഞിരിക്കുന്നു. 5-ാം അധ്യായം എഫേസ്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വചനം, അത് നിമിത്തം ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റി ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത് ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നു. നോക്കുക, ക്രിസ്തുവും സഭയും അവരെ ഭാര്യാഭർത്താക്കന്മാർ എന്നുള്ള നിലയിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കും. അതുപോലെ അതിന്റെ 25-ാമത്തെ വചനം, ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പി. ഭാര്യാഭർത്തൃ ബന്ധത്തോടെ ചേർത്ത് പറഞ്ഞിരിക്കും. കർത്താവ് ആണ് ആ പുരുഷനെങ്കിൽ, ഭർത്താവെങ്കിൽ ആ ഭാര്യയുടെ സ്ഥാനം ആർക്കാണ്? ഭാര്യയുടെ സ്ഥാനം സഭയ്ക്കാണ് ഉള്ളത്. സഭ എന്താണ്? സഭ കാന്തയാണ്, കാന്തയാണ്, മണവാട്ടിയാണ്. ആ നിലയിൽ അവൾക്ക് ഒരു ഒരു സ്ഥാനമുണ്ട്. ഇവളവരെ ദൈവസഭ ഒരു കാന്തയാണ് എന്നുള്ളത് നാം കണ്ടിട്ടുണ്ടോ? അവളൊരു മണവാട്ടിയാണെന്നുള്ളത് നാം കണ്ടിട്ടുണ്ടോ? മണവാട്ടിയാണെങ്കിൽ എന്തുണ്ട്? ഒരുപാട് പുസ്തകം നാം 18-19 അധ്യായങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. എന്താ? മണവാട്ടി കാന്ത, അവൾ തന്നെത്താൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അവൾക്ക് ശുദ്ധമായ വസ്ത്രം ലഭിച്ചിരിക്കുന്നു. നാം ഇപ്പൊ പാടി, കുഞ്ഞാട്ടന്റെ രക്തത്താൽ നീ കഴുകൽ പ്രാപിച്ചിട്ടുണ്ടോ? നിന്റെ വസ്ത്രം ശുദ്ധമാണോ? ഇനിയുള്ളവര് ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ, അവർക്ക് രണ്ടാമതൊരു വസ്ത്രം. നാം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. ദൈവസഭ എന്ന് പറയുന്നത് ഒരു കാന്തയാണ്, വചനത്താലുള്ള കഴുകൽ. പരിശുദ്ധാത്മാവ് അവളുടെ ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്യൂട്ടീഷ്യൻ ആ വധുവിനെ ഒരുക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ ഇതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവളൊരു കാന്തയായിട്ട് ഒരു ദിവസം തേജസ്സോടെ തനിക്ക് തന്നെ മുൻനിർത്തേണ്ടതിന് കർത്താവ് ചെയ്യുന്ന പരിശുദ്ധാത്മാവിലൂടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എഫേസ്യർക്കെതിരെ ലേഖനത്തിൽ നാം കാണുന്നുണ്ട്. നാം ഒരു കാന്തയാണെങ്കിൽ അത് നമുക്ക് തരുന്ന ഉത്തരവാദിത്വം എന്താണ്? കാന്തയാണെങ്കിൽ കാന്തയോടുള്ള സ്നേഹം ദിനം പ്രതി നമുക്ക് വർദ്ധിച്ചു വരണം. ആ സ്നേഹം വിഭജിക്കപ്പെട്ടു പോകരുത്. ആ സ്നേഹത്തിന്റെ സ്ഥാനത്ത് കുറച്ച് സേവനങ്ങൾ കൊണ്ടുവച്ച് ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ഓ, കർത്താവിനോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ, അല്ലെങ്കിൽ സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ടെങ്കിൽ, ഇവിടെ ചില സേവനങ്ങളൊക്കെ ചെയ്ത് ഇവിടെ കുറച്ച് ഭക്ഷണം കൊണ്ടുവന്ന്, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ച് ഇവിടെ ചില പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് സ്നേഹത്തെ സേവനം കൊണ്ട് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് കരുതരുത്. കാന്ത അവളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നേഹമാണ്. അവളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ അവളുടെ സ്നേഹം എന്തല്ല, അത് വിഭജിക്കപ്പെട്ടിട്ടുള്ളതല്ല. അവളുടെ സ്നേഹം അവളുടെ കാന്തന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഇരിക്കുന്നു? ഞാനിത് പറയുമ്പോൾ ഓരോ കാര്യത്തിലും നാം സഭ എന്നുള്ള നിലയിലും വ്യക്തി എന്നുള്ള നിലയിലും നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം. കർത്താവേ, നീ എന്നെ ഞങ്ങളെ ഒരു കാന്തിയായിട്ട് കാണും, എന്നെ കാന്തിയുടെ ഭാഗമായിട്ടാണ് നീയെ കാണും. അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് നിന്നോടുള്ള സ്നേഹം നാൾ കഴിയും തോറും വർദ്ധിച്ചു വരണം. അതിന്റെ തീക്ഷ്ണത, അതിന്റെ സ്നേഹത്തിന്റെ ആ തീക്ഷ്ണത വർദ്ധിച്ചു വരണം. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുണ്ടോ നമുക്ക് നമ്മളെ ഉപമിച്ച് നാം കാണുന്നുണ്ട്. ഒരു യോദ്ധാവിനോട് ഉപമിച്ച് നാം കാണുന്നു അതിന്റെ പത്താമത്തെ വർഷം മുതൽ താഴോട്ടുള്ള പാഠങ്ങൾ. അവിടെ നോക്കുക, ഒരു യോദ്ധാവിനെയാണ് നമ്മൾ കാണുന്നത്. ആ യോദ്ധാവ് സർവായുധവർഗവും ധരിച്ചുകൊണ്ട് ആ അവരുടെ പോരാട്ടം ഏതിനോടാണ്? നമുക്ക് പോരാട്ടമുള്ളത് ജഡവ്യക്തികളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർണ്ണോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് പല ആയുധങ്ങളെ കുറിച്ച് പറയുക. ഈ ആയുധങ്ങളെ കുറിച്ചൊക്കെ നാം ചിന്തിച്ചാല് രണ്ടു തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളെ സംരക്ഷിക്കാനായിട്ടുള്ള ആ പടക്കട്ട ഉൾപ്പെടെയുള്ള പരിധി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളെ സംരക്ഷിക്കാനായിട്ടുള്ള ശിരസ്ത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, നമ്മളെ സംരക്ഷിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. എന്നാൽ ആക്രമിക്കാനായിട്ടുള്ള വാള് തുടങ്ങിയ ആയുധങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ദുരന്തസഭയൊരു യോദ്ധാവാണെങ്കിൽ അതിന് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് ആ യഥാർത്ഥ പോരാട്ടം ആരോടാണ്? ഓ, അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർണ്ണോകങ്ങളെ ദുഷ്ടാത്മ സേനയോടുമൊക്കെ. നമ്മളെ ഒരു സഭയാക്കി വെച്ചിരിക്കുമ്പോൾ നമുക്ക് പോരാട്ടമുണ്ട്. നമ്മളൊരു യുദ്ധക്കളത്തിലാണ്. ഈ കാര്യം നാം ഓർത്തിരിക്കണം. യുദ്ധക്കളത്തിലാണെങ്കിൽ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആക്രമിക്കാനും നമുക്ക് നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവസഭ എന്ന് പറയുന്നത് ഒരു യോദ്ധാവാണ്, പോരാട്ടത്തിലാണ് അവനായിരിക്കുന്നത്. ഈ പോരാട്ടം നാം ഒരു കാര്യം ഓർക്കണം, ഈ പോരാട്ടം ജയിച്ച ഒരു പോരാട്ടമാണ്. ഇതിന്റെ റിസൾട്ട് ഇനിയും വ്യക്തമാകാനിരിക്കുന്ന ഒന്നല്ല. ദൈവമുള്ളവരെ, ഇത് ജയിച്ച ഒരു പോരാട്ടത്തിലാണ് ദൈവസഭയെ ആക്കിയിരിക്കുന്നത്. നോക്കുക, ദൈവസഭയെ ഏഴ് വ്യത്യസ്ത പ്രതീകങ്ങളോടുള്ള ബന്ധത്തിൽ നാം കണ്ടു. ദൈവസഭയൊരു ശരീരമാണ്, അതൊരു പുതുമനുഷ്യനാണ്, അതൊരു കാന്തയാണ്, അതൊരു യോദ്ധാവാണ്. ഓ, നാല് കാര്യങ്ങൾ. ഓ, മനുഷ്യർക്ക് മനസ്സിലാകുന്ന മനുഷ്യനുമായി ബന്ധപ്പെട്ട നാല് കാര്യങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്നു. ഒന്ന്, അതൊരു ശരീരമാണ്. ശരീരമാണെന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ ചോദന ചെയ്യണം. ഞാൻ ശരീരമാണെങ്കിൽ കർത്താവ് നീ ഇപ്പോഴും എന്റെ ശിരസായിട്ട് ഇരിക്കുന്നുണ്ടോ? അതോ ഞാന് എന്റെ സ്വേച്ഛ അന്വേഷിച്ച് പോകുന്നുണ്ടോ? നാം ഇതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വളരെ വിശദമായിട്ട് ചിന്തിക്കുന്നുണ്ട്. കർത്താവ്, നീ എന്റെ ശിരസാണോ? അതുപോലെ തന്നെ നിനക്ക് ഞാൻ കീഴടങ്ങിയിട്ടുണ്ടോ? എല്ലാ മേഖലകളിലും കീഴടങ്ങിയിട്ടുണ്ടോ? അതുപോലെ തന്നെ എന്റെ ശരീരത്തിന്റെ ഈ കർത്താവിന്റെ ശരീരത്തിന്റെ ഭാഗമായി ഒരു അവയവമാക്കി എന്നെ വെച്ചിരിക്കുമ്പോൾ ഇതിനെ മറ്റവയവങ്ങളോട് ഞാൻ പോരാട്ടത്തിലാണോ? പൗലോസ് ചോദിക്കുന്നുണ്ട്, കയ്യും കാലും തമ്മിൽ പോരാടിയാൽ? ഓ, കണ്ണും കാലും തമ്മിൽ പോരാടിയാൽ? അവരുടെ ടോട്ടൽ എന്താ പറയുക, മൊത്തത്തിന് കാര്യങ്ങളാകെ പ്രശ്നമായിരിക്കും. എന്നാൽ ഈ അവയവങ്ങൾ പരസ്പര സ്നേഹത്തിൽ ഐക്യതയോടെ നിന്നാൽ അത് ശരീരം ഒന്നിച്ച് പ്രവർത്തിക്കുന്നതാണ്. നോക്കുക, ദൈവസഭ എന്ന് പറയുന്നത് ഒരു ശരീരമാണ്. ഇത് നമ്മൾ വ്യക്തിപരമായിട്ടും ചിന്തിക്കണം. ഒരു കൂട്ടമെന്നുള്ള നിലയിൽ മാത്രമല്ല, വ്യക്തിപരമായിട്ടും. കർത്താവെ, നീ എന്നെ ഒരു സഭയുടെ ഭാഗമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നീ എന്റെ ശിരസായിട്ട് ഇപ്പോഴും ആയിരിക്കുന്നുണ്ടോ? നിനക്ക് ഞാൻ കീഴടങ്ങുന്നുണ്ടോ? അന്യോന്യമുള്ള ഞങ്ങളുടെ ബന്ധത്തിന് ഞാൻ എവിടെയെങ്കിലും കരട് കൊണ്ടുവരുന്നുണ്ടോ? ഞാൻ എവിടെയാണ് അവിടെ മുള്ളു വിളയ്ക്കുന്നത്? അതോ ഞാൻ ചന്ദ്രമരം പോലെ ആ നിലയിൽ മറ്റുള്ളവർക്ക് സുഗന്ധം കൊടുക്കുന്നവരായിട്ട്, ആ നിലയിൽ അന്യോന്യമുള്ള ഫെലോഷിപ്പിന് അതിന് കൂടുതൽ എന്റെ പങ്ക് ചെയ്യുന്നവരായിട്ട് ഞാൻ ആയിരിക്കുന്നുണ്ടോ? ശരീരത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ളവരെ നമ്മൾ. അതുപോലെ തന്നെ നമ്മളൊരു പുതുമനുഷ്യനാണ്. പല പുതുമനുഷ്യന് കൂടിയ ഒരു കൂട്ടമല്ല, ഒരൊറ്റ പുതുമനുഷ്യനാണ്. ഒരൊറ്റ പുതുമനുഷ്യനാണെങ്കിൽ എന്റെ തോലിരിക്കപ്പെട്ടിട്ടുണ്ടോ? അതോ ഇപ്പോഴും ഞാൻ എന്റെ വിദ്യാഭ്യാസം, എന്റെ കുടുംബ പാരമ്പര്യം, മഹിമ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു പ്രിയപ്പെട്ടവരോട് സംസാരിക്കുകയായിരുന്നു. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആ പ്രിയപ്പെട്ടവർ പറയുന്നത്, ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അറിയാമോ, ഇന്ന തിരുമേനി വന്ന് പണ്ട് തോമാശ്ലീഹ 57 തോമാശ്ലീഹ, ഞാൻ സത്യത്തിലെ പലപ്പോഴും ഏറ്റവും കൂടുതൽ ചിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഈ കുടുംബ പുരാണങ്ങൾ ആരെങ്കിലും പറയുന്നത് കേൾക്കാനാ താല്പര്യം. ഈ തോമാശ്ലീഹ ഇവിടെ വന്നു എന്നുള്ളതിനെ കുറിച്ച് തന്നെ ചരിത്രം ആ നിലയിൽ സാക്ഷിക്കുന്നില്ല. വന്നാൽ തന്നെ അദ്ദേഹം നമ്പൂതിരിമാരെയാണോ? ആ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട ഒരു അവശ്യമായ ആളുകളായിരിക്കും അദ്ദേഹത്തോടൊപ്പം ചേർന്നു. ഓ, ആ പ്രിയ കുടുംബത്തിലുള്ളവർ പറയായിരുന്നു, ഞങ്ങള് തോമാശ്ലീഹ വന്നപ്പോ വന്ന നമ്പൂരി കുടുംബത്തിന്റെ ഭാഗമാണ്. പിന്നെ തിരുമേനി അവിടെ ഉണ്ട്. ഇത്ര തിരുമേനി ഉണ്ടെങ്കിലും ഇന്നേലും എന്താ, തിരുമേനി ഉണ്ടെങ്കിലും മരിച്ചു കഴിഞ്ഞാല് നമുക്കാണെങ്കിലും ഒന്ന് വലിയ സമാധാനമായിട്ട് കിടന്നു മരിക്കാം. തിരുമേനി ആണെങ്കിലും എന്താ, ഉടനെ ഡോക്ടറെ വലിച്ചു കൊടിച്ച് മുടക്കി കട്ടകയിൽ ഇരുത്തി ഒരു അംശവടിയും കൊടുത്ത് അദ്ദേഹത്തെ താഴെ തിരുത്തുകയാണ്. സമാധാനമായിട്ട് ഒന്ന് കിടന്ന് മരിക്കാൻ പോലും പറ്റാത്ത ഒരു ഭാവം മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേരിലാണ് പലരും ഊറ്റം കൊള്ളുന്നത്. ദൈവസഭയിൽ എന്തില്ല, ഈ തോലൊക്കെ ഉരിച്ചു മാറ്റണം പ്രിയപ്പെട്ടവര്, ഈ തോലൊക്കെ ഉരിച്ചു മാറ്റണം. പെട്ടെന്നൊരു ദിവസം കൊണ്ട് സംഭവിക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നാളുകൾ കഴിയുമോറും നീ പുതുമനുഷ്യനായിക്കൊണ്ടേ ഇരിക്കണം. അത് സംഭവിക്കുന്നുണ്ടോ? ഇത് ശരീരമാണ്, ഇതൊരു പുതുമനുഷ്യനാണ്, ഇതൊരു കാന്തയാണ്. കാന്തയാണ്, കാന്തയാണെങ്കിൽ സ്നേഹം എവിടെ? ആ സ്നേഹത്തിന് കുറവ് വന്നിട്ടുണ്ടോ? സ്നേഹമൊന്ന് വിഭജിക്കപ്പെട്ടു പോയിട്ടുണ്ടോ? സ്നേഹത്തെ മറ്റു പലതും കൊണ്ട് നഷ്ടപരിഹാരം ചെയ്ത് നീ തൃപ്തനായിട്ടിരിക്കുകയാണോ ചെയ്യുന്നത്? കാന്തയാണ്. അതുപോലെ തന്നെ എന്താണ്, ഒരു യോദ്ധാവാണ്. യോദ്ധാവാണെങ്കിൽ നിന്റെ സർവായുധ വർഗങ്ങൾ എവിടെ? അതായിരിക്കേണ്ട സ്ഥാനത്ത് അതുണ്ടോ? സ്ഥലം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? മാരണം സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? കവചം ധരിച്ചിട്ടുണ്ടോ? വിശ്വാസത്തിന്റെ പരിചയം പിടിച്ചിട്ടുണ്ടോ? ദൈവജനമാകുന്ന വാള കൈനേന്തിയിട്ടുണ്ടോ? നമുക്ക് നമ്മെ തന്നെ ചോദന ചെയ്യാം. പ്രിയമുള്ളവരെ, ഇതൊരു ശരീരമാണ്, ഇതൊരു പുതുമനുഷ്യനാണ്, ഇതൊരു കാന്തയാണ്, ഇതൊരു യോദ്ധാവാണ്. അതുപോലെ തന്നെ ഇതെന്താണ്, ഇതൊരു രാജ്യമാണ്. രാജ്യമാണ്, ഒരു കിങ്ഡം, ഒരു രാജ്യമാണ്. രാജ്യമാണെങ്കിൽ രാജ്യത്തിന് അതിന്റേതായ നിയമങ്ങളുണ്ട്. രാജ്യമാണെങ്കിൽ അതിനൊരു അധികാരിയുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മളെ തന്നെ ചോദന ചെയ്യാം, ഇതൊരു രാജ്യമാണെങ്കിൽ ഈ രാജ്യത്തിന്റെ നിയമങ്ങൾക്ക് ഞാൻ കീഴടങ്ങി പോകുന്നുണ്ടോ? കർത്താവിനെ സംബന്ധിച്ചിടത്തോളം നാഥനായിട്ട് രാജാവായിട്ട് ഇപ്പോഴും ആയിരിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ ദൈവസഭ എന്താണ്? ദൈവസഭ ഒരു ഭവനമാണ്. ഭവനമാണ്, ഭവനമായിക്കൊണ്ടിരിക്കുന്നുണ്ടോ? നാൾ കഴിയുമോറും എനിക്ക് ദൈവത്തിന്റെ മുൻഗണന കൊടുത്ത് ദൈവം ചിരസായിട്ടിരിക്കുന്ന ദൈവവചനപ്രകാരം പോകുന്ന ഓരോ പ്രാദേശിക സഭയും ഓ ദൈവത്തിന്റെ ഭവനമാണ് എന്ന് നാം കാണണം. നമ്മളെ അവിടെ ആക്കി വെച്ചിരിക്കുമ്പോൾ നാൾ കഴിയുമോറും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ ഭവനമായി തീർന്നുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഇവിടെ കടന്നു വരുന്നവർക്ക് ഒരു ഭവനത്തിന്റെ അനുഭവം നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന് നാം നമ്മെ തന്നെ ചോദന ചെയ്യണം. ഇതൊരു രാജ്യമാണ്, ഇതൊരു ഭവനമാണ്, അതുപോലെ തന്നെ ഇത് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു ആലയമാണ്, ഒരു ടെമ്പിളാണ്, ദൈവം വസിക്കുന്ന സ്ഥലമാണ്. ദൈവം വസിക്കുന്നെങ്കിൽ, ദൈവം മഹത്വവാനായ ഭയങ്കരനായ ദൈവം വസിക്കുന്നെങ്കിൽ അവിടുത്തെ സാന്നിധ്യത്തിൽ ആളുകൾ ചെയ്യും, അവർക്ക് പാപബോധമുണ്ടാവും, റിപ്പന്റൻസ് ഉണ്ടാവും. ദൈവസഭയിൽ അത് സംഭവിക്കുന്നുണ്ടോ? അനുതാപം സംഭവിക്കുന്നുണ്ടോ? ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഓരോ കൂടിവരവിലും യഥാർത്ഥത്തിലുള്ള അനുതാപം ഉണ്ടാവണം. നാം നമ്മുടെ കുറവുകളെ കണ്ട് മനസ്സിലാക്കണം, അതിന്റെ മുമ്പാകെ ഉണരണം. ഉണർന്ന് അനുതപിച്ച് ഏറ്റുപറഞ്ഞ് യഥാർത്ഥത്തിലുള്ള സന്തോഷം കൈയാളിയവരായിട്ട് നാം കടന്നു പോകണം. ആ നിലയിലായിരിക്കണം നമ്മുടെ ഓരോ കൂടിവരവുകളും. ദൈവമുള്ളവരെ, ദൈവസഭ എന്ന് പറയുന്നത് ഒരു മർമ്മമാണ്. ക്രിസ്തു ദൈവത്തിന്റെ ആ രഹസ്യത്തെ വെളിപ്പെടുത്തിയെങ്കിൽ ക്രിസ്തുവിന്റെ രഹസ്യത്തെ വെളിപ്പെടുത്തുന്നതാണ് ദൈവസഭ. ആ ദൈവസഭ എന്ന് പറയുമ്പോൾ അതായത് അമൂർത്തമായിട്ടിരിക്കുന്നെങ്കിൽ അതിനെ മൂർത്തമായ ചില കാര്യങ്ങളോട് ചേർത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഏഴ് പ്രതീകങ്ങളോട് ചേർത്ത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു. നാം അത് ഓരോന്നിന്റെ അടുത്തും ചെന്നിട്ട് കർത്താവേ, നീ ഈ നിലയിൽ ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നല്ലോ, ഞങ്ങളൊരു ശരീരത്തിന്റെ ഭാഗമായിരിക്കണം. ഓ കർത്താവേ, ഞങ്ങള് ആ നിലയിൽ ഒരു പുതുമനുഷ്യനായിരിക്കണം, കാന്തയായിരിക്കണം, യോദ്ധാവായിരിക്കണം. ഞങ്ങൾ ദൈവരാജ്യമായിരിക്കണം, ഭവനമായിരിക്കണം, അതുപോലെ തന്നെ ഒരു ആലയമായിരിക്കണം. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമ്മെ സംബന്ധിച്ചിടത്തോളം നടക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എവിടെയാണ് കുറവുള്ളത് എന്ന് നമുക്ക് നമ്മളെ തന്നെ കണ്ട് ചോദന ചെയ്യാം. ഈ ദൈവസഭയെ നമുക്ക് വിലമതിക്കാം. ഇത് കേവലം നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഞായറാഴ്ച കൂടാനുള്ള ഒരു കൂട്ടം, അതിനായിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മുടെ ദൃഷ്ടികളെ പ്രകാശിക്കട്ടെ, നമ്മുടെ കണ്ണുകള് ആ നിലയിൽ തുറക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. അമ്മയ്ക്കായിട്ട് നാം നിൽക്കുമ്പോൾ നമുക്കൊരു നിമിഷം നാം ഇന്ന് ദൈവജനത്തിൽ നിന്ന് കേട്ട കാര്യങ്ങൾ, നമ്മളോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച കാര്യങ്ങൾ അതുമായിട്ട് ദൈവത്തിന്റെ കീഴിൽ അടുത്തു വരാം. ദൈവം നമ്മളെ ഈ നിലയിൽ കൊണ്ടുവന്നു. ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ചുള്ള ഒരു കാഴ്ച വളരെ ചെറിയ തോതിലാണെങ്കിലും നമുക്ക് തന്നു. എന്നിട്ടും നമുക്കതിനെ കുറിച്ച് ഒരു ഉറപ്പില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ഈ സമയത്ത് ദൈവത്തോട് ചോദിക്കാൻ കഴിയും, എന്തുകൊണ്ട് എനിക്ക് നിന്റെ ഹൃദയത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് കഴിയുന്നില്ല? കർത്താവേ, ഞാൻ എന്റെ സ്വാഭാവികമായ ബന്ധങ്ങളെ ഇപ്പോഴും കാലുവലിക്കുന്നുണ്ടോ? ഒരു വേർപിരിയന് എനിക്ക് അത് അനിവാര്യമാണ്, അത് ഇതേവരെ സംഭവിച്ചിട്ടില്ലയോ? അങ്ങനെയുണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് തീരുമാനമെടുക്കുന്നു കർത്താവേ. നിന്നെ പ്രസാദിപ്പിക്കുകയാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ടതായിട്ട് കാണുന്നത്. എനിക്ക് പ്രിയപ്പെട്ട പലരുണ്ട് ഈ ലോകത്തിൽ, എനിക്ക് പ്രിയപ്പെട്ട പലരുണ്ട്, പക്ഷെ അതിനേക്കാളേറെ ദൈവസഭയെ, അവിടുത്തെ ശരീരമാകുന്ന സഭയെ ഞാൻ വിലയേറിയതായിട്ട് കാണുന്നു. കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയെ ഞാൻ വിലയേറിയതായിട്ട് കാണുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് ആ കാര്യത്തിൽ എന്റെ ഹൃദയം വെക്കുന്നു. കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ, അവിടുന്ന് സഹായിച്ചെങ്കിലേ പറ്റിയുള്ളൂ എന്ന് നമുക്ക് പറയാം. ദൈവസഭയിൽ വന്നിട്ടും നാളുകൾ വന്നിട്ടും അതിനെക്കുറിച്ചൊരു ഉറപ്പ്, ഒരു അഷുറൻസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോഴും ഓ പുറത്തു നിൽക്കുന്നു, ഓ ആ മുടിയൻ പുത്രനെ പോലെ, ആ ജ്യേഷ്ഠ സഹോദരനെ പോലെ പുറത്തു നിൽക്കുന്നെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് വളരെ വളരെ സന്തോഷകരമായ ഒരു ആഹ്വാനമാണ് നൽകിയത്. നീ എന്തിനു പുറത്തു നിൽക്കുന്നു, അകത്തേക്ക് കടന്നു വരിക. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്, ധാരാളം സ്ഥലമുണ്ട്. പിതാവിന്റെ ഹൃദയം വിശാലമാണ്. നീ ഏതെല്ലാം നിലയിൽ ഇതേവരെ കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓ നിനക്ക് പുറത്തു നിൽക്കേണ്ട ആവശ്യമില്ല, ധൈര്യത്തോടെ കടന്നു വരാം. വീണ്ടും ആ തലയ്ക്ക് കീഴടങ്ങാം, അന്യോന്യമുള്ള ആ ഫെലോഷിപ്പിന് ഊന്നൽ കൊടുക്കാം. നിനക്ക് വീണ്ടും ശരീരത്തിന്റെ ഭാഗമായിട്ട്, അവയവമായിട്ട് കടന്നു വരാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു സന്തോഷത്തിന്റെ ആഹ്വാനമാണ് നമ്മൾ കേട്ടത്. ഓ ദൈവവചനം ഒരിക്കലും നമ്മളെ നിരാശപ്പെടുത്തുന്ന വചനമല്ല, നമ്മളെ ഉത്സാഹിപ്പിക്കുന്ന വചനമാണ്. ഇന്ന് കേട്ട വചനങ്ങളെ നമുക്ക് സന്തോഷത്തിന്റേതായിട്ടും ഉത്സാഹത്തിന്റേതായിട്ടും, നമ്മളെ തിരുത്തുന്ന വചനങ്ങളെ നമുക്ക് മുന്നോട്ട് പ്രയോജനമുള്ള വചനങ്ങളായിട്ട് നമുക്ക് എടുക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ കൊണ്ടുവന്ന് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് ഈ നിലയിൽ ഒരു ഉറപ്പില്ലെങ്കിൽ ആ ഉറപ്പിന്ന് തരണം. ഞാൻ മറ്റുള്ളവരെ ദുഃഖിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തിൽ ഞാൻ അനുഗമിക്കുന്നു. എന്നെ വീണ്ടും കർത്താവേ അവരുടെ ശരീരത്തിന്റെ ഭാഗമായിട്ട് ആ നിലയിൽ ഉള്ള ഒരു ഗോത്രത്തിലേക്ക് എന്നെ വീണ്ടും നടത്തണമേ കർത്താവേ. ദൈവേ അങ്ങനെ ദുഃഖിപ്പിക്കാനായിട്ട്, അങ്ങനെ ഉപദ്രവിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. മറ്റുള്ളവരെ ഞാൻ സഹോദരങ്ങളെ ആ നിലയിലെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മുറിപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവേ ദൈവേ എന്റെ പങ്ക് എന്നെ കാണിച്ചു തരണമേ, അത് ചെയ്യാൻ എന്നെ സഹായിക്കണമേ. ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ദൈവസന്നിധിയിൽ പറയാം. നമുക്ക് വ്യക്തിപരമായിട്ട് കർത്താവിനോട് സംസാരിക്കാം, കർത്താവിനോട് ചോദിക്കാം, കർത്താവിനോട് മുമ്പാകെ നമ്മുടെ സമർപ്പണത്തെ പുതുക്കാം. പിതാവെ അവിടുത്തേക്ക് ഇങ്ങനെയാണല്ലോ പ്രസാദമായത്. കർത്താവേ എത്രയോ തലമുറകൾ അവിടുത്തെ തിരുഹൃദയത്തിൽ മറഞ്ഞു കിടന്നിരുന്ന ആ മർമ്മം ഈ നിലയിലെ ഈ കാലഘട്ടത്തില് കർത്താവേ അതിനെക്കുറിച്ച് ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്ക് തന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ ദൈവമേ അവിടുന്ന് ഈ നിലയിലെ കാര്യങ്ങളെ സജ്ജീകരിച്ചിരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആർക്കും ഇടയാകരുത്. കർത്താവെ അവിടുത്തെ ശരീരമാകുന്ന സഭയില് ഞങ്ങളുടെ സ്ഥാനം കണ്ടെത്തി അവിടെ തലയ്ക്ക് കീഴ്പ്പെട്ട് കർത്താവെ അന്യോന്യ സഹോദരങ്ങളുമായിട്ടുള്ള കൂട്ടായ്മയില് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കട്ടെ. കർത്താവെ ആ ശിരസിൽ നിന്നുള്ള ആനന്ദ തൈലം അത് കർത്താവെ അത് ഒഴുകി വരുമ്പോ അതിന്റെ അനോയിന്റിങ്ങിന്റെ കീഴിൽ നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും ആ നിലയില് അവിടുന്ന് ആഗ്രഹിക്കുന്നു, അതിനായിട്ട് വിളിച്ചിരിക്കുകയാണ് സ്തോത്രം. ആ വിളിച്ച തക്കവണ്ണം വരും ദിവസങ്ങളിലെ പ്രതികരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കർത്താവെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ ഞങ്ങളുടെ മുമ്പില് കർത്താവെ ചില ദിവസങ്ങൾ മാത്രമല്ല ഞങ്ങൾ കാണുന്നത്. കർത്താവെ അവിടുത്തെ വരവ് ഒരു ദിവസം ഉണ്ടാകും, അന്ന് അവിടുന്ന് വരുന്നത് അവിടുത്തെ കാന്തയെ ചേർപ്പാനാണ്. കർത്താവെ ഇത് അവിടുത്തെ മുമ്പാകെ അവിടുത്തെ സഭയിലെ കൂടി വരുന്ന ഞങ്ങൾ ഓരോരുത്തരും കാന്തയുടെ ഭാഗമായിട്ട് നിൽപ്പത്തക്കവണ്ണം കർത്താവെ ഞങ്ങളെ തന്നെ ക്രമീകരിപ്പാൻ, കർത്താവെ ആ നിലയില് കർത്താവെ അവിടുന്ന് തരുന്ന തിരുത്തലുകളെ സ്വീകരിപ്പാൻ, ദൈവമേ ഞങ്ങളുടെ ഞങ്ങൾക്ക് അവിടുന്ന് തന്ന ആ രക്ഷയുടെ വസ്ത്രത്തെയും ഞങ്ങളുടെ നീതി പ്രവർത്തികൾ എന്ന വസ്ത്രത്തെയും അതിനെ വിലമതിച്ച് കർത്താവെ മുന്നോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേവലം പുത്തുവരുത്തമായ ഒരു ജീവിതം കൊണ്ട് തൃപ്തിപ്പെടുവാൻ ഞങ്ങൾ ഇടയാകരുത്. കർത്താവെ അവിടുന്ന് എന്തിനു വേണ്ടി വില കൊടുത്ത് കർത്താവെ സ്വർഗം അതിന് ഉള്ള ഏറ്റവും മഹത്തായത് കൊടുത്ത് ഒരു കാന്തയെ നേടാനായിട്ട് വന്നപ്പോ അതിൽ കുറഞ്ഞ ഒന്നുകൊണ്ട് തൃപ്തിപ്പെടുവാൻ ഞങ്ങൾക്ക് ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കാന്തയായിട്ട് അവിടുത്തെ മുൻപാകെ തേജസ്സോടെ നിർത്താനായിട്ട് അവിടുന്ന് കടന്നു വരുമ്പോ കർത്താവെ ആ കൂട്ടത്തിൽ ഞങ്ങൾ ഓരോരുത്തരും ഉണ്ടാകണം. കർത്താവെ അതിനായിട്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഞങ്ങളെ അവിടുത്തെ കൃപയുടെ കരങ്ങളിൽ പരമേൽപ്പിക്കുന്നു. കർത്താവെ തുടർന്നും ഈ വഴിയെ കുറിച്ചുള്ള വ്യക്തത ഞങ്ങൾക്ക് വരും ദിവസങ്ങളിൽ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാനുള്ള ഞങ്ങളുടെ സ്വാഭാവികമായ ആ ഇച്ഛയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. കർത്താവെ കീഴ്പ്പെട്ടിരിക്കാന് കർത്താവെ താഴ്മയിലിരിക്കാന് കർത്താവെ കർത്താവെ അങ്ങയോടുള്ള ബന്ധത്തില് കർത്താവെ ആത്മാവിലെ ദരിദ്രനായിട്ടിരിക്കാൻ ഞങ്ങളെ തുടർന്ന് പഠിപ്പിച്ചായിട്ട് കർത്താവെ അവിടുത്തെ വഴികൾക്കായിട്ട് സ്തോത്രം, സ്തോത്രം. നന്ദി കർത്താവെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം. അടിയൊന്നും വിലമതിപ്പാൻ ഞങ്ങളെ തുടർന്ന് സഹായിക്കട്ടെ. കർത്താവെ പ്രാർത്ഥന കേട്ടല്ലോ ഞങ്ങളുടെ രോഗികൾക്ക് കൊടുത്ത സൗഖ്യത്തിനായിട്ട് സ്തോത്രം. ദുഃഖത്തിലായിരുന്ന പ്രിയപ്പെട്ടവരെ അവിടുന്ന് ആശ്വാസം നൽകിയതിനായിട്ട് സ്തോത്രം. അനുഗ്രഹ നിർമോചനങ്ങളെ കൊണ്ടുവന്നതിനായിട്ട് സ്തോത്രം. ഈ സമയത്ത് രോഗികളായിട്ട് ക്ഷീണിതരായിട്ട് ഭവനങ്ങളിൽ വിശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ അവിടുത്തെ അതിവേഗത്തിലൂടെ വചനമയച്ച് അവരെ സൗഖ്യമാക്കുമാറാകണമേ. കർത്താവെ ക്ഷേമത്തോടെ വീണ്ടും ഞങ്ങൾക്ക് കാണുവാൻ ഇടയാക്കിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ക്ഷേമത്തോടെ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് ഞങ്ങളെ നിർത്തിക്കൊള്ളണമേ കർത്താവെ. അവിടുത്തെ വരവ് താമസിച്ചാലും വീണ്ടും ഞങ്ങൾ തമ്മിൽ കാണുന്നവരെയും അനിയൊന്നും പ്രാർത്ഥനയിൽ ഓർത്താനും കർത്താവെ ഞങ്ങളുടെ ഹൃദയത്തിൽ അനിയൊന്നും വഹിപ്പാനും ഞങ്ങളെ സഹായിക്കട്ടെ കർത്താവെ. എല്ലാത്തിനായിട്ടും നന്ദി കർത്താവെ. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം.